പെർത്തിലെ ചിൽഡ്രൻസ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ മരണമടഞ്ഞ മലയാളി പെൺകുട്ടിയായ ഐശ്വര്യ അശ്വതിന്റെ മരണത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടിരുന്ന മാതാപിതാക്കൾക്ക് ഇതിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. എന്നാൽ റിപ്പോർട്ടിൽ തൃപ്തരല്ലെന്ന് പറഞ്ഞ മാതാപിതാക്കൾ സ്വന്തമായി അന്വേഷിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ. ഇതേക്കുറിച്ച് ഐശ്വര്യ അശ്വതിന്റെ അച്ഛൻ അശ്വത് മുരളീധരൻ ചവിട്ട് പാറയും ഇവരുടെ കുടുംബ വക്താവും എത്നിക് കമ്മ്യൂണിറ്റീസ് കൗൺസിൽ ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ പ്രസിഡന്റ് സുരേഷ് രാജനും SBS മലയാളത്തോട് സംസാരിക്കുന്നു. SBS മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. പോഡ്കാസ്റ്റുമായി ഞാൻ സൽവി മനീഷ്.
നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
പെർത്ത് ചിൽഡ്രൻസ് ആശുപത്രിയിലെ എമർജൻസി വാർഡിൽ 2021 April 3 ഐശ്വര്യ അശ്വത് എന്ന 7 വയസ്സുകാരി മരണമടഞ്ഞത്. ആശുപത്രിയുടെ എമർജൻസി വാർഡിൽ 2 മണിക്കൂറോളം ചികിത്സ കിട്ടാതെ കാത്തിരുന്ന ശേഷമാണ് ഐശ്വര്യ മരിച്ചത്. ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് കടുത്ത വീഴ്ചയാണ് സംഭവിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ തങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഐശ്വര്യയുടെ അച്ഛൻ അശ്വത് മുരളീധരൻ ചവിട്ടുപാറയും അമ്മ പ്രസീത ശശിധരനും മകളുടെ മരണകാരണം അറിയാൻ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നും തന്റെ മകളുടെ മരണകാരണത്തെക്കുറിച്ച് ഇതിൽ വ്യക്തമാക്കുന്നില്ലെന്നും ഐശ്വര്യയുടെ അച്ഛൻ അശ്വത് മുരളീധരൻ SBS മലയാളത്തോട് പറഞ്ഞു. ഇതേക്കുറിച്ച് അശ്വത്.
നമസ്കാരം അശ്വത് മുരളീധരൻ ചവിട്ടുപാറ, സ്വാഗതം SBS മലയാളത്തിലേക്ക്. അശ്വത്, ഐശ്വര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണല്ലോ. അപ്പോ ഇത് നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു റിപ്പോർട്ട് തന്നെയാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്?
ഇല്ല, നമ്മൾ വിചാരിച്ചതിന്റെ കൂട്ടുള്ള റിപ്പോർട്ട് അല്ല ഇതിനകത്ത് നമുക്ക് കിട്ടിയേക്കുന്നത്. അവര് ആദ്യം പറഞ്ഞിരുന്നത് ഒരു ഒരു ഫാക്ടർ ആയിരുന്നു, പക്ഷെ റിപ്പോർട്ട് കണ്ടപ്പോഴത്തേക്ക് ഇത് ഈ എൻക്വയറി ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഏരിയനെയൊക്കെ അവരെടുക്കുന്നത്. നമ്മൾ ചോദിച്ചത് നമുക്ക് ഇൻഡിപെൻഡന്റ് എൻക്വയറി ഇൻ ടു നമുക്ക് എന്റെ മോക്ക് എന്തോ സംഭവിച്ചത്, എന്റെ മോള് മരിക്കാനുള്ള കാരണം എന്തായിരുന്നു, അതായിരുന്നു നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്. പക്ഷേ റിപ്പോർട്ടിനകത്ത് പറഞ്ഞേക്കുന്നത് ഇറ്റ് ഇസ് എൻ എൻക്വയറി അണ്ടർ പാർട്ട് 14 ഓഫ് ദ ഹെൽത്ത് സർവീസ് ആക്ട് 2016 എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ ഒരു ആക്ടിനകത്ത് അവർ നോക്കുന്നുണ്ടെങ്കിൽ ഹെൽത്ത് സർവീസിനെ മാത്രമേ നോക്കത്തുള്ളൂ, ഒരു ഇൻസിഡന്റിനെ കവർ ചെയ്തു. പക്ഷേ അവർ നമ്മളെ അങ്ങനെ ട്രിക്ക് ചെയ്തത് നമ്മളെ എന്ന് പറഞ്ഞാൽ ട്രിക്ക് ചെയ്തെന്നോ അല്ലെങ്കിൽ മിസ്ലീഡ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പം അവർ ആദ്യം പറഞ്ഞു ഇല്ല, നമ്മൾ ടേംസ് ഓഫ് റെഫറൻസ് പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒറ്റ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. ഞാനത് വായിക്കാം. ഞാനത് പറഞ്ഞേക്കുന്നത് എനി മാറ്റർ റേസ് ബൈ ദ അശ്വത് ഫാമിലി ഇൻ റിലേഷൻ ടു ദ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദർ ഡോട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവര് എന്റെ മോള് മരിച്ചതിനെ കുറിച്ച് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് കുറെ ഇൻഅപ്രോപ്രിയേറ്റ് ഉള്ള കുറെ കമന്റ്സ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നെ ഡയറക്ടർ ജനറലിന്റെ അടുത്ത്. അപ്പം അവർ പറഞ്ഞത് നമുക്ക് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും കൂടെ പറഞ്ഞാൽ മതി, അവരത് അഡ്രസ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ഞാന് ഹെൽത്ത് മിനിസ്റ്റർ അടുത്ത് സംസാരിച്ചായിരുന്നു, എന്താ അക്കോർഡിംഗ് ടു യുവർ ആക്ട് എൻക്വയറി അണ്ടർ പാർട്ട് 14 ഓഫ് ദ ഹെൽത്ത് സർവീസ് ആക്ട് 2016 വന്ന റിപ്പോർട്ടിനെ എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞ് നോ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം ദിസ് ഈസ് ദ ഫുൾ ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ഇനിയും കുറെ ഇഷ്യൂസ് ഉണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഇൻസിഡന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഒഫീഷ്യൽസും നമ്മളും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ ഉള്ളൂ ഫൈനൽ പ്രൊഡക്റ്റ് മാത്രം തന്നേക്കുന്നത്, ബാക്കി എല്ലാവർക്കും ഡ്രാഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ദേ ഹാഡ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഗോ ത്രൂ ദ ഹോൾ ഡ്രാഫ്റ്റ്, എന്നിട്ട് അവർക്ക് അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റിയായിരുന്നു, അവർക്ക് കമന്റ്സ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല.
ഓക്കെ അശ്വത്, അപ്പം നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു റിപ്പോർട്ട് അല്ല, അന്വേഷണ റിപ്പോർട്ട് അല്ല പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇനിയും എന്തെങ്കിലും പുതിയ നടപടികളുമായി മുൻപോട്ട് പോകാനുള്ള പദ്ധതി ഉണ്ടോ?
നമുക്ക് വേണ്ടുന്ന ആൻസേഴ്സ് ഒന്നും ഇതുവരെ രണ്ട് റിപ്പോർട്ടിലും കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് തീരുമാനിച്ചേക്കുന്ന എന്താ പറഞ്ഞാൽ നമ്മളായിട്ട് ഒരു ടീം ഓഫ് പ്രൊഫഷണൽസിനെ കൊണ്ട് ഒരു പുതിയ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാമെന്നാണ്, അങ്ങനെ നമ്മൾ ഇപ്പൊ തീരുമാനിച്ചേക്കുന്നത്. അപ്പം നെക്സ്റ്റ് വീക്ക് ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് വീക്ക് ഹെൽത്ത് മിനിസ്റ്ററെ കാണണം എന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ അടുത്ത് കൂടെ സംസാരിച്ചിട്ട് നമ്മളൊരു തീരുമാനം എടുക്കും. നമ്മൾ അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുണ്ട്.
ഓക്കെ, അപ്പം സ്വതന്ത്രമായി നിങ്ങൾ തന്നെ അന്വേഷിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ പാനലിന്റെ കാര്യമൊക്കെ, എന്തെങ്കിലും അതിന് വ്യക്തതയുണ്ടോ?
അതിനകത്ത് ലോയേഴ്സും കാണും, മെഡിക്കൽ പ്രൊഫഷണൽസും കാണും, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആ ഒരു ഏരിയ കവർ ചെയ്യാനായിട്ടും കൂടെ പാനൽസ് ആൾക്കാർ കാണും.
അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അവരുടെ കയ്യിലുള്ള റിസോഴ്സസ് കൊണ്ട് അവർ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവർ അവർ റിപ്പോർട്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് ഫൈനലൈസ് ചെയ്ത് അത് നമ്മള് ഹെൽത്ത് മിനിസ്റ്റർ കൊടുക്കുകയോ ചെയ്യുന്നത്
ചെയ്യുന്നത്. അപ്പൊ അത് അതായത് നിങ്ങളായിട്ട് ഒരു പാനലിനെ രൂപീകരിച്ച് അവര് അത് അന്വേഷിച്ച് റിപ്പോർട്ട് നിങ്ങളായിട്ട് മിനിസ്റ്റർക്ക് സമർപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ പാനലിലുള്ളവർ എന്ന് പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുന്നവരാണോ?
ആയിരിക്കും. കൂടുതൽ ക്ലാരിറ്റി നമ്മൾ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും.
ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ വെസ്റ്റേൺ ഓസ്ട്രേലിയ പ്രീമിയർ മാർക്ക് മക്ഗവൻ പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസ്താവനയെ കുറിച്ചും നിങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ, ഇതേ കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ?
അത് ഞാനൊരു കമന്റ് കേട്ടത് ഐശ്വര്യനെ ഒരു സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്തിരിക്കുകയെന്ന് എനിക്ക് എനിക്ക് അറിയാൻ പറ്റി. അപ്പം അത് അതൊരു 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 ഡിസ്റെസ്പെക്ട്ഫുൾ ആയ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പറഞ്ഞ ഒരു ഒരു ഹെൽത്ത് സിസ്റ്റമിന്റെ കംപ്ലീറ്റ് ഫെയിലിയർ കാരണം എനിക്ക് എന്റെ മോളെ നഷ്ടപ്പെട്ടത്. അപ്പൊ അത് കാരണം അവർ സിസ്റ്റം ഫിക്സ് ചെയ്യുന്നതിന്റെ പകരമായിട്ട് അവര് എന്റെ മോളെ ഒരു 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 സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആയിട്ട് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ അത് ഭയങ്കര തെറ്റായിട്ട് എനിക്ക് തോന്നിയത്. അവര് അവര് 1 in 6 cases with sepsis will end up in fatality എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പം എന്താ അവര് അതിനെ ഫിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർ എന്തൊക്കെ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു മെഡിക്കൽ നെഗ്ലിജൻസ്. അപ്പൊ അതിനെ കുറിച്ച് അവർ ഒന്നും സംസാരിക്കാൻ തയ്യാറല്ല. സെപ്സിസ് ഇസ് വെരി ഹാർഡ് ടു ഡിറ്റക്ട് എന്ന് പറഞ്ഞു അങ്ങനെ. അപ്പം അതിപ്പോഴാണ് അവർക്ക് അറിയുന്നത്.
ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വന്ന 30 റെക്കമെൻഡേഷൻസ് സർക്കാർ അംഗീകരിച്ചു, അത് നടപ്പാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനോട് നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്?
നിങ്ങളത് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള പകുതി കാര്യങ്ങളും ഒരു വേൾഡ് ക്ലാസ് ഹോസ്പിറ്റലിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരിക്കണം. അവരത് റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരെ എത്തി. ഇവിടെ അവർ അവർ വേൾഡ് ക്ലാസ് സിസ്റ്റം എന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ വേൾഡ് ക്ലാസ് സിസ്റ്റം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
അതായത് ഇപ്പൊ ഇത്രയും അന്വേഷണം നടത്തി നിങ്ങൾ ഇതിനായിട്ട് ഒരുപാട് പോരാടി, എന്നിട്ടും ഐശ്വര്യയുടെ മരണ കാരണം ഇതുവരെ നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ലേ?
നമുക്കറിയാം അതെന്തു വന്നിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ അവരത് അംഗീകരിക്കണം. അതെന്തുവാ സംഭവിച്ചത്, അവരെ സൈഡിൽ നിന്ന് തെറ്റുപറ്റി അവർ സമ്മതിക്കണം. അതിനുവേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ആദ്യമേ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് സത്യം പുറത്തു കൊണ്ടുവരണം. സത്യം പുറത്തു കൊണ്ടുവന്നിട്ട് ബേസ്ഡ് ഓൺ ദ ട്രൂത്ത് നമുക്ക് മീനിങ് ഫുൾ ചേഞ്ചസ് കൊണ്ടുവരണം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ചേഞ്ചസ് വരുത്തിക്കാനായിട്ട് റെക്കമെൻഡേഷൻസ് എല്ലാം പറയുന്നുണ്ട്, പക്ഷെ ട്രൂത്ത് പറയുന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു 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 ഡിസ്കണക്ട് ഉണ്ട് ആ പറഞ്ഞ രണ്ട് ഫാക്ടറിനകത്ത്. നമുക്ക് ആദ്യം സത്യം വേണം, അതറിഞ്ഞെങ്കിലേ നമുക്ക് നെക്സ്റ്റ് അത് ചെയ്യാനൊക്കത്തുള്ളൂ.
ഓക്കെ ഓക്കെ. ഇപ്പൊ നിങ്ങളൊരു സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെടാനുണ്ടായ സാഹചര്യം ഒന്ന് ചുരുക്കി പറയാമോ?
ഇന്റേണൽ എൻക്വയറിക്കകത്ത് കുറെ കാര്യങ്ങള് ഡിസ്പ്യൂട്ടഡ് ആയിരുന്നു. അതിനകത്ത് അതിനകത്ത് വന്നേക്കുന്ന ഫൈൻഡിങ്സ് ഒക്കെ ഡിസ്പ്യൂട്ടഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ് ഇത് ഇത് ഹാപ്പി അല്ലെന്ന് പറഞ്ഞു. അപ്പം അത് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് അന്നത്തെ സമയത്തും പ്രീമിയറും ഹെൽത്ത് മിനിസ്റ്ററും പറഞ്ഞത് റെക്കമെൻഡേഷൻസ് ഓൾറെഡി ബീൻ ഇംപ്ലിമെന്റഡ് എന്ന് പറഞ്ഞു. അപ്പം ശരി ഓക്കെ അതൊക്കെ ചെയ്തിട്ട്, പക്ഷെ അതിനകത്ത് കുറെ ഫാക്ട്സ് മിസ് ഇന്റർപ്രിറ്റഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് അങ്ങനെയല്ല ഇരിക്കേണ്ടത്. അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ സത്യം അറിയാനുണ്ട്. പിന്നെ നമുക്ക് വി നീഡ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ചില സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു. അപ്പം അത് നമുക്ക് മനസ്സിലായി. അത് ചില സ്റ്റാഫ് കള്ളം പറഞ്ഞു തന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇല്ല, ദേ ഹാവ് ടു കം ഔട്ട് വിത്ത് ദ ട്രൂത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇൻഡിപെൻഡന്റ് എൻക്വയറിക്ക് വേണ്ടി പറഞ്ഞത്. ഇനിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റർണൽ എൻക്വയറിക്കകത്ത് കുറെ ഇൻഫ്ലുവൻസ് കാണും ഹോസ്പിറ്റൽകാർക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ചെയ്തേക്കുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റേണൽ എൻക്വയറിക്കകത്ത് അത് തന്നെ നടന്നിട്ടുണ്ട്.
അപ്പൊ എന്തായാലും അശ്വത് മുരളീധരൻ ചവിട്ടുപാറ ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി.
ഈ സ്വതന്ത്ര അന്വേഷണത്തിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് ഐശ്വര്യയുടെ കുടുംബ വക്താവും എത്നിക് കമ്മ്യൂണിറ്റീസ് കൗൺസിൽ ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ പ്രസിഡന്റുമായ സുരേഷ് രാജനും സംസാരിച്ചു. അതിലേക്ക്
നമസ്കാരം സുരേഷ് രാജൻ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം ഷാബി.
ഐശ്വര്യ അശ്വതിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സ്വതന്ത്ര അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണല്ലോ. കുടുംബ വക്താവ് എന്ന നിലയിൽ ഈ ഒരു റിപ്പോർട്ട് എന്താണ് പ്രതിഫലിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് പറയാമോ?
നമ്മള് ആദ്യം ഈ റിപ്പോർട്ട് കമ്മീഷൻ ചെയ്തപ്പോൾ നമ്മളുടെ ഹെൽത്ത് മിനിസ്റ്റർ റോജർ കുക്ക് പറഞ്ഞത് ഈ റിപ്പോർട്ട് ഒരു കംപ്ലീറ്റ് റിപ്പോർട്ട് ആവും. ഐശ്വര്യയ്ക്ക് എന്താ ഉണ്ടായത് അന്ന് രാത്രി, നമുക്ക് ആ ഡീറ്റെയിൽസ് മുഴുവൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, അതിൻ്റെ ഫൈൻഡിങ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ വിചാരം ഐശ്വര്യയുടെ ഡെത്ത് പറ്റിയിട്ടായി ആണ് ആ ഹോൾ റിപ്പോർട്ട്. ആ ഫാക്ടേഴ്സ് ഒക്കെ എക്സാമിൻ ചെയ്തിട്ട് ആ ഫാക്ടേഴ്സിൻ്റെ റെമഡീസ് ഒക്കെ എന്താ അതൊക്കെ ഉണ്ടാവും റിപ്പോർട്ടിൽ. നമുക്കിപ്പോൾ റിപ്പോർട്ടിൽ നോക്കുമ്പോൾ റിപ്പോർട്ടിന്റെ ടൈറ്റിൽ തന്നെ ഡിഫറെന്റ് ആണ്. റിപ്പോർട്ടിന്റെ ടൈറ്റിൽ ഇപ്പോൾ കാണുന്നത് ഇൻക്വയറി ഇൻ ടു ദ പേർ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ആണ്, ഇൻക്വയറി ടു ഐശ്വര്യസ് ഡെത്ത് അല്ല. അപ്പോൾ അവർ എക്സാമിൻ ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റലിന്റെ സിസ്റ്റംസ് മുഴുവൻ എന്താ ചെയ്യേണ്ടത്, റിസോഴ്സസ് എന്താ ആവശ്യമുള്ളത്, പക്ഷെ എന്താ അന്ന് രാത്രി ഉണ്ടായത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അവര് അവരുടെ ഈ ടൈം ലൈൻ ഒക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ഉണ്ടായത് അന്ന് രാത്രി, പക്ഷെ നമുക്ക് ആ ഫുൾ ഡീറ്റെയിൽസ് അറിയില്ല, എന്ത് മിസ്റ്റേക്സ് ആ ഉണ്ടായത്, അതാണ് പ്രോബ്ലം. അപ്പൊ നമുക്ക് നമ്മള് ഈ റിപ്പോർട്ടിന് നമ്മൾക്ക് രണ്ട് ഔട്ട്കംസ് ആവശ്യമുണ്ടായിരുന്നു. ഒന്ന്, ഈ അന്ന് രാത്രി എന്താ ഉണ്ടായത്, എന്ത് മിസ്റ്റേക്സ് ആ ഉണ്ടായത്, ആ മിസ്റ്റേക്സിന്റെ റെമഡീസ് മുഴുവൻ കാണണം എന്നായിരുന്നു. എന്നിട്ട് സെക്കൻഡ് പാർട്ട്, ഇത് പിന്നെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് റിസോഴ്സസും സ്റ്റാഫും അതൊക്കെ എല്ലാം എന്താ കമ്മിറ്റ്മെന്റ് ഗവൺമെന്റ് അടുത്തുനിന്ന്. അപ്പൊ നമുക്ക് ആ ആദ്യത്തെ പാർട്ട് കിട്ടിയിട്ടില്ല, നമ്മുടെ സെക്കൻഡ് പാർട്ട് ആ റിസോഴ്സസിനെ പറ്റിയിട്ടും സ്റ്റാഫിനെ പറ്റിയിട്ടും പ്രൊസീജിയേഴ്സും പോളിസീസിനെ പറ്റിയിട്ടും ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ അന്ന് രാത്രി എന്താ ഉണ്ടായത്, എന്ത് മിസ്റ്റേക്സ് ആ ഉണ്ടായത്, അതൊന്നും ഈ റിപ്പോർട്ടിലില്ല.
ഓക്കെ, അപ്പൊ ഇപ്പോ ഇപ്പൊ പുറത്തു വന്ന ഈ റിപ്പോർട്ടിൽ ഒരുപാട് റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട്. അതിൽ 30 റെക്കമെൻഡേഷൻസ് അംഗീകരിക്കുന്നതായിട്ടും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ റെക്കമെൻഡേഷൻസ് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ പ്രീമിയർ മാർക്ക് മക്ഗോവൻ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനോട് എങ്ങനെയാണ് താങ്കൾ റിയാക്ട് ചെയ്യുന്നത്? ഈ ഇത്രയും റെക്കമെൻഡേഷൻ, ഒരുപാട് റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ടല്ലോ.
ആ റെക്കമെൻഡേഷൻസ് മുഴുവൻ ഈ സിസ്റ്റംസിനെ പറ്റിയിട്ടാണ്, റിസോഴ്സസിനെ പറ്റിയിട്ടാണ്. അതൊക്കെ നമുക്ക് യാതൊരു പ്രോബ്ലം ഇല്ല, അതൊക്കെ നല്ല അക്സെപ്റ്റഡ് ആണ്. പക്ഷെ നമ്മൾ പറയുന്നത് ആ കൾച്ചറൽ അവയർനെസ്, പിന്നെ ഈ പെറന്റൽ കൺസേൺസ്, അതൊക്കെ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് കൊടുക്കണം. ആ ഒരു ഒരുപാട് ട്രെയിനിങ് ചെയ്യാണ്ട് നമ്മൾ പറയുന്നത് ഈ നേഴ്സസ് അന്ന് രാത്രി, നേഴ്സസും ഡോക്ടേഴ്സും അന്ന് രാത്രി നമുക്ക് യാതൊരു കമ്പാഷനും ഒരു ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് ആ ട്രെയിനിങ് ഒക്കെ എപ്പോഴും ചെയ്യാണ്ട്, പിന്നെ പുതിയ സ്റ്റാഫ് ആണെങ്കിൽ അവർക്കും ആ ട്രെയിനിങ് ഒക്കെ ആവശ്യമുണ്ട്. അതൊരു ഓൺഗോയിങ് പ്രോസസ് ആണ്, അത് ഇപ്പൊ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല, അത് ഒരു നെക്സ്റ്റ് 3-4 ഇയേഴ്സിൽ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് വരണം. അപ്പോ നമുക്ക് ആ റെക്കമെൻഡേഷൻസിന് യാതൊരു പ്രോബ്ലം ഇല്ല. നമ്മൾ പറയുന്നത് ആ റെക്കമെൻഡേഷൻസ് ഒക്കെ മിനിമം കമ്പൾസറി സ്റ്റാൻഡേർഡ് ആണ് അത്.
മൾട്ടിക്കൾച്ചറൽ കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് സർക്കാർ, എന്ത് നടപടിയാണ് കൈക്കൊള്ളേണ്ടത്?
അതെ, അതിപ്പോ ശരിക്ക് ഈ ട്രസ്റ്റ് ഒന്ന് റീഗെയിൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ചെയ്യാനുണ്ട്. നമുക്ക് ആ ട്രെയിനിങ് ഒക്കെ വളരെ ഏർജന്റ് ആയിട്ട് ചെയ്യണം എന്നാണ് എന്റെ ഒപ്പീനിയൻ. അപ്പോ ആ ഏർജൻസി ആ ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചും കൂടി കൾച്ചറലി അപ്രോപ്രിയേറ്റ് പ്രാക്ടീസസ് ഒക്കെ ഉണ്ടാവും. അത് പിന്നെ എങ്ങനെ കോൺടാക്ട് ചെയ്യുന്ന മൾട്ടിക്കൾച്ചറൽ കമ്മ്യൂണിറ്റീസിനൊക്കെ അവരോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ആ കോൺഫിഡൻസ് ഒന്ന് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ട്രസ്റ്റും കോൺഫിഡൻസ് ഒരുപാട് ഡാമേജ് ചെയ്തിട്ടുണ്ട്, അത് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രൊമോഷൻ ചെയ്യേണ്ടി വരും.
എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, സുരേഷ് രാജൻ.
ഈ സ്വതന്ത്ര അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ നിരവധി ശുപാർശകളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ബഹുസാംസ്കാരിക സമൂഹത്തിൽ നിന്നുള്ള കുടുംബങ്ങളുമായി ആശുപത്രിയുടെ ഇടപെടൽ മെച്ചപ്പെടുത്തണം എന്ന ശുപാർശ ഉൾപ്പെടെ 30 ശുപാർശകൾ പൂർണ്ണമായും അംഗീകരിച്ചതായി ചൈൽഡ് ആൻഡ് അഡൾസൻസ് ഹെൽത്ത് സർവീസും വെസ്റ്റേൺ ഓസ്ട്രേലിയ ആരോഗ്യവകുപ്പും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ആശുപത്രികളിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കുകയും കൂടുതൽ ബെഡുകൾ അനുവദിക്കുകയും ചെയ്യുമെന്ന് പ്രീമിയർ മാർക്ക് മക്ഗോവനും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഐശ്വര്യയ്ക്കായി ഒരുമിച്ച് നിന്ന് ഇവ നടപ്പാക്കുമെന്നും പ്രീമിയർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ മനസ്സിലാക്കി ഈ ശുപാർശകൾ നടപ്പാക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് ചൈൽഡ് ആൻഡ് അഡോൾസൻസ് ഹെൽത്ത് സർവീസ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ അരേഷ് അൻവർ പ്രസ്താവനയിലൂടെ അറിയിച്ചു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.